SBS Radio.
നമസ്കാരം, ഫഹദ് ഇസ്മായിൽ പൊന്നത്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ദാരുണമായ ഒരു സംഭവമായിരുന്നു അവിടെ നടന്നതെന്നറിയാം. ഒപ്പം അൻസിയുടെ വേർപാടിന്റെ ഞെട്ടലിലുമായിരിക്കുമല്ലോ എല്ലാവരും. എങ്ങനെയായിരുന്നു അൻസിയുടെ അടുത്ത ബന്ധുവാണല്ലോ അല്ലെ ഫഹദ്? ഫഹദും അവിടെ ന്യൂസിലൻഡിൽ തന്നെയാണോ?
അതെ, ഞാൻ ഇവിടെ ന്യൂസിലൻഡിൽ ഓക്ലൻഡ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്.
ഇപ്പം വിവരം അറിഞ്ഞപ്പോ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് എത്തിയതാണ് അല്ലേ?
അതെ.
ഇപ്പൊ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? എങ്ങനെയാണ് ആൻസിയുടെ ബോഡി റിലീസ് ചെയ്ത് കിട്ടിയോ? ഐഡന്റിഫിക്കേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞോ? എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ ഒന്ന് പറയാമോ?
കുറച്ച് ഡിലേ ആയിരുന്നു, പക്ഷെ എന്നാലും എല്ലാരും സഹായം കൊണ്ട് ഇന്ന് രാവിലെ ബോഡി റിലീസ് ചെയ്ത് നമുക്ക് കിട്ടി. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഓൺലി പ്രോസസ്സിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലോട്ട് എത്തിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സ്റ്റേജ് ഒക്കെ? ഐഡന്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ?
അതെ, ഫോറൻസിക് ടെസ്റ്റ് ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട്. ഇന്നലെ ആയിരുന്നു ഫോറൻസിക് ഐഡന്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ഇന്ന് നമുക്ക് ബോഡി വിട്ട് കിട്ടി. അപ്പൊ ഡയറക്റ്റ് ഫ്യൂണറൽ ഹോമിനായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് ബോഡി കളക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവരെന്നെയാണ് നമ്മൾ അറിയിക്കുന്നത്.
ഓക്കെ. ഇനിയിപ്പോ എങ്ങനെയാണ് അടുത്ത നടപടി? എന്താണ് ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണല്ലേ?
അതെ അതെ.
ഓക്കെ, ഇപ്പം ന്യൂസിലൻഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എത്രത്തോളം സഹകരണം ഉണ്ട്?
ഇന്ത്യൻ സർക്കാരിന്റെ കാര്യത്തില് ഹൈക്കമ്മീഷനൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ പ്രോസസ്സ് അവര് ഏറ്റവും സുഖകരമായ രീതിയിൽ തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ഇതുവരെക്കും, അതായത് ബോഡി എങ്ങനെങ്കിലും പെട്ടെന്ന് നമുക്ക് കിട്ടാൻ എന്നുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസിലൻഡ് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ രീതിയിലും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവര് നമ്മളെ ഇൻഷുറൻസ് ആയിരുന്നു ഇപ്പൊ ഫ്യൂണറൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത്. ഇവിടെ തന്നെ ന്യൂസിലൻഡ് ഗവൺമെന്റ് ഏജൻസിയാണ് കവർ ചെയ്യുന്നത്.
ഓക്കെ, ഫ്യൂണറലിനായിട്ടും അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടും ഒക്കെ സർക്കാരും സാമ്പത്തിക സഹായം തരുന്നുണ്ടോ?
അത് ഇതുവരെക്കും അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവര് ആകെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ACC-ന്റെ ഫ്യൂണറൽ എക്സ്പെൻസ് മാത്രമേ അവര് കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അഞ്ചുതാക്ക് സ്റ്റുഡന്റ് ലോൺ സ്റ്റുഡൻസിന്റെ, പക്ഷേ അതില് ഒരു മെയിൻ ക്ലോസ് ഉള്ളത് ടെററിസ്റ്റ് അറ്റാക്കിന് അവർ കവർ ചെയ്യൂല എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലോസില് അത് ഇപ്പോഴും സംസാരത്തിലാണ്, അതൊന്നും ആയിട്ടുമില്ല.
നാട്ടിൽ നിന്നുള്ള ഇൻഷുറൻസ് ആണോ?
അല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ, അതായത് സ്റ്റുഡന്റ് ആയിട്ട് ജപ്പാനിലോട്ട് വരുമ്പോൾ അവർ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്, ട്രാവൽ ഇൻഷുറൻസ് പോലത്തെ ഒരു ഇൻഷുറൻസ് ആണ്.
അതുപോലെ ഇപ്പോ അൻസിയുടെ ഭർത്താവ് അബ്ദുൾ, എങ്ങനെയാണ് അബ്ദുളിന്റെ ഒരു അവസ്ഥയൊക്കെ?
അബ്ദുൾ ആദ്യത്തെ മൂന്നാല് ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പുള്ളിക്ക് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ നെറ്റിയണീക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് കൗൺസിലിംഗിന് ആൾക്കാർ വന്നിട്ട് മെഡിക്കേഷൻസ് കൊടുത്തിട്ടായിരുന്നു പുള്ളിനെ ഉറക്കിയതും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പിന്നെ കുറച്ചും കൂടി ഷാറ്റേർഡ് ആണ് പുള്ളി. കാരണം ബോഡി റിലീസ് ചെയ്ത് കിട്ടിയപ്പോൾ പുള്ളിക്ക് വിഷമവും പേടിയൊക്കെ ആയി, ഇങ്ങനെ ഇരിപ്പാണ്. പക്ഷേ
എനിക്ക് അവിടെ ഒന്ന് കേട്ട വിവരപ്രകാരം അബ്ദുളിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു തോന്നുന്നു അല്ലേ, മാനസിക തലക്കെട്ടാണ് വെടിയേറ്റതെന്നുള്ള കാര്യം?
അത് നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളിനോട്. കാരണം കുറച്ചും കൂടി വിഷമം കൂട്ടണ്ടല്ലോ എന്നുള്ള രീതിയില് ഇപ്പോൾ നമ്മ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കാരണം പുള്ളി ട്രൂത്ത് എക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചു തുടങ്ങി.
അബ്ദുളും ആ സമയത്ത് അവിടെ തന്നെ മോസ്കിൽ തന്നെ ഉണ്ടായിരുന്നതല്ലേ?
അതെ, മോസ്കിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പുള്ളി ഒരു എമർജൻസി എക്സിറ്റിന്റെ അടുത്തായിരുന്നു നിസ്കരിക്കാൻ വേണ്ടി നിന്നിരുന്നത്. അവിടുന്ന് ആദ്യം പുള്ളി കേട്ടൊരു വെടിവെച്ച ബലൂൺ പൊട്ടിയതാണെന്നാണ് പുള്ളി ആദ്യം ബലൂൺ പോപ്പിന്റെ വെച്ച പോലെയാണ് പുള്ളിക്ക് തോന്നിയത്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാരും ഓടി പുള്ളിന്റെ മേത്തോട്ട് വീണപ്പോഴാണ് ചോരയും ഇതൊക്കെ കണ്ടപ്പോ പുള്ളിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളി ഓടി രക്ഷപ്പെടുകയുണ്ട്.
എങ്ങനെ അപ്പോ അബ്ദുളിന് ആൻസിയെ കാണാൻ പറ്റിയോ?
അതെ, ഇസ്രായേലിനെ ഫ്രാൻസിന്, അതായത് ഇസ്ലാം രീതിയിൽ നിസ്കാരം വുമൻസ് ആൻഡ് മെൻസ് ആർ സെപ്പറേറ്റ്, റൈറ്റ് സൈഡ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ്. സോ സെപ്പറേഷൻ ഉള്ള കാരണം അതുകൊണ്ട് പരസ്പരം കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓടി രക്ഷപ്പെട്ട് കയ്യില് ഇവര് അബ്ദുൽ വേറെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അബ്ദുലിനെ കാണണം, വൈഫ് എവിടെയെന്ന് കാണണം. അപ്പൊ അവിടുത്തെ കിവി പുറത്തോട്ട് വിട്ടില്ല പുള്ളിനെ, അവിടെ പോലീസ് വരണെടുക്കും. വന്നിട്ട് പോലീസ് വന്നതിനപ്പോഴാണ് പുറത്തോട്ട് വിട്ടത്. പിന്നെ വന്നിട്ട് ഇങ്ങനെ
കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്, നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ?
ഇല്ല, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പ്രൊസീജിയേഴ്സ് വളരെ ടൈം ടേക്കിംഗ് ആയിരുന്നു എല്ലാരും. അതുകൊണ്ടാണ് ബോഡി നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ വന്നത്. പാരന്റ്സിന് വളരെ, അതായത് മദർ മാത്രമേ ഉള്ളൂ അനുസരിച്ചു, എന്താ മദറിന് ഭയങ്കര ഒരു ആഗ്രഹം അവസാനത്ത് മോളൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിറവേറ്റാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ.
ഇതേക്കുറിച്ച് വിവരം അറിയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു നാട്ടിലെ ഒരു, നാട്ടിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു?
നാട്ടില് നമുക്ക് ഡയറക്റ്റ് അറിയിക്കാനുള്ള ഒരു വിഷമം കൊണ്ട് വളരെ അടുത്തൊരു ബന്ധുക്കാരെ അറിയിപ്പിച്ചത് ആദ്യം. എന്നിട്ട് വളരെ പതുക്കിനെ അവരോട് ആദ്യം പറഞ്ഞിരുന്നത് ഹോസ്പിറ്റലാണെന്ന് മാത്രമായിരുന്നു, മരിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കിനെ അറിയിച്ചു, വളരെ വേർസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. ഒറ്റൊരു മകൾ മരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്കും വളരെ പ്രശ്നമായിരുന്നു. ആൻഡ് ഓൾസോ ഇൻ അബ്ദുൽ ഹൗസ് എല്ലാരും സ്വന്തം മോളെ പോലെ കണ്ടിരുന്നായിരുന്നു, ഭയങ്കര പബ്ലിക് ക്യാരക്ടർ ആയിരുന്നു മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക് എല്ലാവർക്കും, ഭയങ്കര പ്രയാസത്തോടെ. ഇപ്പോഴും എല്ലാരും കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു
ഇപ്പോഴും. എത്ര ദിവസം എടുക്കുമായിരിക്കും നാട്ടിലേക്ക് എത്തിക്കാൻ എന്നുള്ളതിൽ എന്തെങ്കിലും വ്യക്തത വന്നോ?
ഇതുവരെക്കും ഒരു വ്യക്തത വന്നിട്ടില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാര്യങ്ങളും അതിന്റെ പ്രോസസ്സും അതിന്റെ വഴിക്ക് നടക്കണം, അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല.
അതുപോലെ മറ്റൊരു കാര്യം ഉള്ളത്, ഇപ്പം അൻസി സ്റ്റുഡന്റ് വിസയിലായിരുന്നല്ലോ അല്ലെ അവിടേക്ക് എത്തിയത്. അൻസിയുടെ സ്റ്റുഡന്റ് ലോൺ അടച്ചു തീർക്കാനായി അബ്ദുളിന്റെയും അൻസിയുടെയും സുഹൃത്തുക്കൾ ചേർന്നൊരു ധനസമാഹരണ പേജ് രൂപീകരിച്ചിട്ടുണ്ടല്ലോ. സ്റ്റുഡന്റ് ലോണിന് വേണ്ടി മാത്രമായിട്ടാണോ ഇത് രൂപീകരിച്ചിരിക്കുന്നത്, അതോ ബോഡി നാട്ടിൽ കൊണ്ടുപോകാനായിട്ടും കൂടിയാണോ?
ഇല്ല, ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസും കവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ, അതായത് അൻസിന്റെ പേരിലെടുത്ത ലോൺ, അൻസിന്റെ പേരിലല്ല ആ ലോൺ എടുത്തേക്കുന്നത്, അബ്ദുളിന്റെ ഫാദറിന്റെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തിട്ടാണ്. അപ്പൊ അതിലും ഒരു ഹ്യൂജ് എമൗണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അൻസിന്റെ ഫാമിലിയൊക്കെ താമസിക്കും, അതായത് മദറും ഒരു ബ്രദറും ഉള്ളത് താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അപ്പൊ അവർക്കും ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിലും കൂടിയാണ് പേജ് തുടങ്ങിയിരിക്കുന്നത്. ഫ്രണ്ട്സ് ഫാമിലീസ് ചേർന്നിട്ട് ഈ ഏകാശ്രയം അനുസരിച്ചായിരുന്നു. അവര് വന്നതും ഇവിടെ അതിനു വേണ്ടിട്ട് തന്നെയായിരുന്നു, അതായത് അവരെ ഫാമിലി ഒന്ന് അബിലിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അദ്ദേഹം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോ പിന്നെ അൻസി കുറെ അൻസിത്തെയും കുറെ വർക്കൊക്കെ ചെയ്തിട്ടായിരുന്നു ഫാമിലി എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആഫ്റ്റർ മാരേജ് അൻസിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇത്. അപ്പോ അബ്ദുൾ ഹെൽപ്പ് ചെയ്തതാണ് ആ കാര്യത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടിട്ട്.
കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ തോന്നുന്നു അല്ലേ?
അതെ, ഒരു വർഷം കഴിഞ്ഞപ്പോ അവര്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മാസം ആറു മാസത്തിനുള്ളിൽ ഇവര് ആ പ്ലാൻ തുടങ്ങി. അവർക്ക് ഇങ്ങനെ, അതായത് ഫാമിലി ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ പഠിക്കും കഴിഞ്ഞ് ഇവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് അവരെ ഫിനാൻഷ്യലി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു അവരെ പ്ലാൻ.
അതുപോലെ ഈ സ്റ്റുഡന്റ് ലോണിനായിട്ട് ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് സ്റ്റുഡന്റ് ലോണിനാണല്ലോ 28 ലക്ഷം രൂപ ധനസമാഹരണം നടത്തുന്നത്, അപ്പോൾ ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഈ സ്റ്റുഡന്റ് ലോൺ എടുക്കുന്ന സമയത്ത്?
സ്റ്റുഡന്റ് ലോണിനായിട്ടൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല, കാരണം അതിനൊരു നോമിനി ആയിരുന്നു. നോമിനി എന്ന് പറയുമ്പോൾ അബ്ദുളിന്റെ ഫാദർ ആയിരുന്നു നോമിനി, കാരണം പുള്ളിന്റെ പ്രോപ്പർട്ടിയാണല്ലോ പ്ലഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത ബേഡൻ പോകുന്ന പുള്ളിന്റെ ഫാദറിലോട്ടായിരിക്കും ഈ ലോൺ അടച്ച് തീർക്കാനുള്ള. പിന്നെ ഉള്ള ഒരു ഇൻഷുറൻസ് എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ഇൻഷുറൻസ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും. സ്റ്റുഡൻസിന്റെ ട്രാവൽ ഇൻഷുറൻസ്. അത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലോസ് ഉള്ളായിരുന്നു. അതും വി ആർ നോട്ട് ക്ലിയർ അബൌട്ട് എനിത്തിങ്.
ഓക്കെ, എന്തായാലും ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണെന്ന് അറിയാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ഫഹദ് ഇസ്മായിൽ പുനത്.
ഷുവർ ഷുവർ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്താ പറയണ്ടെന്ന് എനിക്കറിയൂ. അറിഞ്ഞൂട, വി വർ ഓൾസോ ഷോക്ക്ഡ് ബൈ ദി ഇൻസിഡന്റ്, എസ്പെഷ്യലി ന്യൂസിലൻഡിൽ നടന്നുള്ള ഒരു ഇതില്. ബിക്കോസ് ഞാൻ തന്നെ ആയിരുന്നു എല്ലാവരും ഇവർ വന്നതിന്റെ മുന്നേ അവരോട് പറഞ്ഞത്, ദിസ് ഇസ് സേഫസ്റ്റ് പ്ലേസ് യു ക്യാൻ ബി എന്നുള്ള ഒരു കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തത്. എന്നിട്ടും ഇങ്ങനെ നടന്നതിൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.